ഭിക്ഷ കൊടുക്കുക, അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ആരെയെങ്കിലുമൊക്കെ സഹായിക്കുക, എന്തെങ്കിലും സാമൂഹ്യ സേവനം ചെയ്യുന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുക, വർഷത്തിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുക. അതെ, അനേകരും ഈ ചില കാര്യങ്ങൾ ചെയ്ത് സംതൃപ്തി അടയുവാൻ ശ്രമിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയെന്ന് നാം വിശേഷിപ്പിക്കാറുള്ള ശലോമോനും ഇത് പരീക്ഷിച്ചു നോക്കി എന്നത് കാണുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ വാസ്തവം അതാണ്. ശലോമോന്റെ അവസാനത്തെ പരീക്ഷണമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇവയിൽ ഏതെങ്കിലും തനിക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുമോ എന്നറിവാനായി സൂര്യന് കീഴെയുള്ള സകലവും ശലോമോൻ പരീക്ഷിച്ചു നോക്കി. അവൻ ശാസ്ത്രം, അതായത് പ്രകൃതി നിയമങ്ങൾ പഠിച്ച് പരീക്ഷിച്ചു നോക്കി. അതവനെ സംതൃപ്തനാക്കിയില്ല. ജ്ഞാനവും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും അവൻ പഠിച്ചു, അവയും സംതൃപ്തി നൽകിയില്ല. സുഖലോലുപത്വത്തിൻ്റെയും വസ്തുമയത്വത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ച് അവൻ കടന്നുപോയി. അവൻ വിധിവിശ്വാസം പരീക്ഷിച്ചു നോക്കി. സ്വയത്തിനു വേണ്ടി മാത്രം അവൻ ജീവിച്ചു നോക്കി. പിന്നീട് അവൻ മതത്തെ പരീക്ഷിച്ചു നോക്കി. യാതൊരു മതവും സംതൃപ്തി നൽകിയില്ല. കാരണം ക്രിസ്തുവിന് മാത്രമേ ഹൃദയത്തെ സംതൃപ്തമാക്കുവാൻ കഴിയുകയുള്ളൂ. ശലോമോൻ പരീക്ഷിച്ചു നോക്കിയ മറ്റൊരു കാര്യം ധനമായിരുന്നു. ലോകത്തിലേക്കും ഏറ്റവും ധനവാനായ വ്യക്തിയായിരുന്നു ശലോമോൻ ആ കാലത്ത്. എന്നിട്ടും ധനത്തിന് സംതൃപ്തി നൽകുവാൻ കഴിയുകയില്ലെന്ന് അവൻ കണ്ടെത്തി. തുടർന്ന് തന്റെ അവസാനത്തെ പരീക്ഷണം ശലോമോൻ നടത്തുന്നതായി നാം കാണുന്നു. ധാർമ്മികതയാണ്, അതായത് നല്ല പ്രവൃത്തി ചെയ്യുന്നവനെന്ന് ഇന്നത്തെ ആളുകൾ അവനെ വിളിക്കും. അതാണ് അവൻ ഒടുവിലായി പരീക്ഷിച്ചു നോക്കിയത്. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്കാണ്, ധാർമ്മികത. ഇവർ വലിയ ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും മക്കളുടെ പണം ധാരാളം ലഭിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ ഏറ്റവും നല്ല സ്കൂളുകളിൽ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചുമക്കൾ. സമൂഹത്തിലെ മുന്തിയ വ്യക്തികളുമായിട്ടാണ് ഇവരുടെ നീക്കം. അവർ ഏറ്റവും വലിയ പള്ളികളിൽ പോകുന്നു, അതെ, പണക്കാർ മാത്രം കൂടുന്ന പള്ളികളിൽ, ഏറ്റവും ഉയരമുള്ള ഗോപുരത്തോടുകൂടിയ പള്ളികളിൽ, വലിയ പഠിത്തമുള്ള സഭാ ശുശ്രൂഷകനുള്ള പള്ളിയിൽ, അതെ, തിരുവചനമൊഴിച്ച് ഒരു മനുഷ്യൻ അറിയുവാൻ കഴിയുന്ന സകലതും അറിയാവുന്ന സഭാ ശുശ്രൂഷകനുള്ള പള്ളി. അല്ല, അദ്ദേഹത്തിന് ബൈബിൾ അറിയാമായിരുന്നെങ്കിൽ തന്നെ അത് പ്രസംഗിച്ചാൽ പിന്നെ ജോലി കാണില്ലല്ലോ. അങ്ങനൊന്നാണ് ശലോമോൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നല്ല ജീവിതത്തിൽ കൂടി, ധാർമ്മികതയിൽ കൂടി സംതൃപ്തി കണ്ടെത്തുവാനുള്ള അന്വേഷണം. നിങ്ങൾ എന്നോടൊപ്പം സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം എടുക്കുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. ഇത് ശരിയാണ്. ഈ പ്രസ്താവനയിൽ യാതൊരു തെറ്റുമില്ല. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും ഉത്തമമാണ്. അയാൾ ഒരു നല്ല അയൽക്കാരനാണ്. അദ്ദേഹവുമായി തങ്ങൾ ഒരിക്കലും ഒരു വിവാദത്തിനും പോയിട്ടില്ല. അയാൾ മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുകയില്ല, മോശമായതൊന്നിലും ഇടപെടുകയില്ല. മറ്റുള്ളവർ തന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുവാൻ പലപ്പോഴും ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റോഡിന്റെ മധ്യത്തിൽ കൂടി നടന്നു പോവുകയുള്ളൂ. ഇടത്തോട്ടോ വലത്തോട്ടോ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. അയാൾ ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്, സമൂഹത്തിൽ ആദരണീയനാണ്. പട്ടണത്തിലെ പല സംഘടനകളിൽ അയാൾ അംഗമായിരിക്കും. പലയിടത്തും അയാൾ പ്രസിഡന്റായിരിക്കും, അധ്യക്ഷനായിരിക്കും. എല്ലാവിധ ആളുകളുമായും അയാൾ നല്ല ബന്ധം പുലർത്തും. ഒരിക്കൽ അയാളുടെ ശവസംസ്കാര ദിവസത്തിൽ പ്രസംഗകർ അയാളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് സ്വർഗത്തിലേക്ക് തള്ളിവിടുവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മക്കളെല്ലാം കൂടി അതിന് ശ്രമിക്കും. ശലോമോൻ പറയുന്നത്, നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമാകുന്നു എന്നാണ്. എന്നാൽ അത് ഹൃദയത്തിന് സംതൃപ്തി നൽകുമോ? 2-ാം വാക്യം, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ധാർമ്മികതയുടെയും നന്മ ചെയ്യുന്നതിൻ്റെയും ജീവിതം വളരെ മാന്യമായ രീതിയിലാണ് ചെയ്യപ്പെടുന്നത്. അവർ ഒരു ക്ലബ് മീറ്റിംഗിൽ പോയി മലിനീകരണത്തെക്കുറിച്ച്, അതെ, ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുകയില്ല. എന്നാൽ അവർ ഇരുന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അടുത്തയാഴ്ച ആരെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. അവർ ഇരുന്ന് വീണ്ടും കേൾക്കും, യാതൊന്നും ചെയ്യുകയില്ല. പിന്നീട് അവർ ശവസംസ്കാരത്തിൽ സംബന്ധിക്കും, മരിച്ച വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കും. പ്രത്യേകമായി യാതൊരു വികാരം അവർക്കുണ്ടാകുകയില്ല. ഇതാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജീവിതം. ഈ വിധത്തിലുള്ള ജീവിതത്തിന് മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇതിനോട് യുവജനങ്ങൾ മറുതലിക്കുന്നു. ഒരുതരം നിർജീവമായ പോക്ക്. ഇതിനെ തീർച്ചയായും യുവജനങ്ങൾ അംഗീകരിക്കുകയില്ല. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ചിരിയേക്കാൾ വ്യസനം നല്ലത്, മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ദുഃഖം ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഇന്ന് എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നു. എത്ര നല്ലൊരു ശവസംസ്കാരമായിരുന്നു അത് എന്ന് പറയത്തക്ക വിധം വാസ്തവികതയെ മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്നു. മരണമാകുന്ന വാസ്തവത്തെ എത്രയും വേഗം മനുഷ്യൻ മറന്നുപോകുന്നു. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മനുഷ്യൻ എല്ലായ്പ്പോഴും മരണനിഴലിലാണ്. എന്നാൽ മൂഢൻ ആ കാര്യം ഗ്രഹിക്കുന്നില്ല. അവൻ അത് ഗ്രഹിക്കാതെയാണ് മുൻപോട്ട് പോകുന്നത്. തങ്ങളുടെ സ്നേഹിതന്മാർ ലോകത്തിൽ നിന്ന് ഓരോരുത്തരായി മാറ്റപ്പെടുന്നത് കാണുമ്പോഴും മരണത്തിലേക്കാണ് തങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. അഥവാ ആരെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കുവാൻ തയ്യാറല്ല. തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യം അവർ ഉറപ്പാക്കേണ്ടത് ആവശ്യമാത്രേ. അവർ രക്ഷിക്കപ്പെട്ടവരോ അതോ നഷ്ടപ്പെട്ടവരോ, അവർ ദൈവത്തോട് ശരിയായി ബന്ധപ്പെട്ടിരുന്നുവോ, അത് അത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അവർ കരുതുന്നില്ല. അവർ സാമൂഹ്യ രംഗങ്ങളിൽ വളരെയധികം പ്രവർത്തന നിരതരായിരിക്കും. ക്രിസ്തുവിനു വേണ്ടി ഒരു നിലപാട് കൈക്കൊള്ളുന്നതിനോ തീരുമാനമെടുക്കുന്നതിനോ അവർ തയ്യാറാവുകയില്ല. അത് ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഭക്തിയൊക്കെ വല്ലപ്പോഴും മതി എന്നാണ് അവർ പറയുന്നത്. അഞ്ചും ആറും വാക്യങ്ങളിൽ മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കലത്തിന്റെ കീഴെ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു, അതും മായയത്രേ. രണ്ട് ഗ്രൂപ്പിൽപ്പെട്ടവരെയും ഒന്ന് പരിശോധിച്ചു നോക്കുക എന്നാണ് ശലോമോൻ പറയുന്നത്. ജ്ഞാനിയുടെ ശാസന ശ്രദ്ധിക്കുക, എന്നിട്ട് മൂഢന്മാരുടെ സംഗീതവും ആസ്വദിക്കുക. ഒന്ന് മറ്റേതിനേക്കാൾ നന്നായിരിക്കും. എന്നാൽ രണ്ടിനോടും കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒന്നോടുകൂടെ പോകുന്നതായിരിക്കും. രണ്ടിനോടും കൂടെ പോകുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് ലഭിക്കുന്ന ചിത്രം ഇതാണ്. ഒൻപതാം വാക്യത്തിൽ, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്, മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. ഒന്നുകൊണ്ടും കോപിക്കരുത്, നല്ല കുഞ്ഞായിരിക്കുക, എല്ലാവരോടും സ്നേഹമായിരിക്കുക, ആരെയും മുഷിപ്പിക്കരുത്. അത് മാത്രമേ നമ്മുടെ പണി മുൻപോട്ട് കൊണ്ടുപോകുവാനായി ഉതകുകയുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള വഴിയെ പോയാൽ, പതിയെ നടന്നു പോയാൽ, ആരെയും മുറിവേൽപ്പിക്കാതെ പോയാൽ നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഓടിച്ചാടിപ്പോയാൽ ആരെങ്കിലുമൊക്കെ മുറിവേൽക്കപ്പെടുമല്ലോ. ഒരു തീവ്രവാദിയാകുവാൻ ശ്രമിക്കരുത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. പേരുണ്ടാക്കുവാൻ കഴിയുന്ന കൂട്ടത്തോടുകൂടെ പോകുക. അടുത്ത ദിവസം പേരുണ്ടാക്കുവാൻ കഴിയുന്ന മറ്റൊരു കൂട്ടത്തോടുകൂടെ പോകുക. ആദർശമൊന്നും പറഞ്ഞുകൊണ്ട് വിശേഷമില്ലെന്നേ. ഈ അധ്യായത്തിലെ നല്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നവൻ നരകം പോലെ ശനിയാഴ്ച രാത്രി വരെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി ദൈവപൈതലാകുന്നു എന്ന് അഭിനയിക്കുന്നവനാണ്. ശനിയാഴ്ച രാത്രിയിൽ മൂക്കുമുട്ട കുടിച്ച് നാല് കാലയിൽ നടന്ന് കണ്ടവരോടെല്ലാം വഴക്കുണ്ടാക്കിയ ഒരു മനുഷ്യൻ ഞായറാഴ്ച രാവിലെ എന്നോട് പറയുന്നു, ഞാനും ഒരു വിശ്വാസിയാണ്, എനിക്കെന്നാ കുഴപ്പം, ഞാൻ വിശ്വാസിയല്ലയോ. ഇന്ന് അനേകരുടെയും ഭാവം ഇത് തന്നെയാണ്. പതിനൊന്നാം വാക്യം നോക്കിക്കാണ്ട്, ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്, സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ക്രിസ്തുവിന്റെ മറ്റൊരു പേരാകുന്നു ജ്ഞാനം എന്ന് സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം കാണുന്നു. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. ഈ നല്ല ആളുകൾക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് ക്രിസ്തുവിനെ എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. പന്ത്രണ്ടാം വാക്യം നോക്കിക്കാട്ട്, ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം, ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദ്രവ്യവും ഒരു ശരണം. ഈ മനുഷ്യന് ധാരാളം പണം ആവശ്യമുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ അവൻ ആവശ്യമില്ല. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. പണം കൊടുത്ത് നിങ്ങൾക്ക് ജീവനെ വാങ്ങുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ ഏതാനും വർഷങ്ങൾ ദീർഘിപ്പിച്ച് തരുവാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇവിടെ നിത്യമായ ജീവനെ താങ്കൾക്ക് തരുവാൻ അതിന് കഴിയുകയില്ല. ക്രിസ്തുവാകുന്ന ജ്ഞാനത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്, നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നിന്നെ നല്ലവണ്ണം അറിയാവുന്ന ആരെങ്കിലും നിന്നെക്കുറിച്ച് നീ ഒരു വക്രഹൃദയമുള്ളവനാണെന്ന് പറഞ്ഞാൽ നീ ഉടനെ അസ്വസ്ഥനാകരുതെന്ന്. നല്ലവനായി ജീവിച്ച് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താമെന്ന് വിചാരിക്കുന്നത് ഭോഷത്വമാണ്. എന്നാൽ ഇന്ന് അനേകരുടെയും ജീവിത രീതി ഇതാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഴ്ചയുടെ മറ്റ് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ജീവിച്ച ശേഷം ഞായറാഴ്ച അവർ പള്ളിയിൽ പോകുന്നു. ഈ വിധത്തിലുള്ള യാഥാർത്ഥ്യമില്ലാത്ത ജീവിതത്തോടാണ് ഇന്നത്തെ യുവതലമുറ മത്സരിക്കുന്നത്. അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്തത് അങ്ങനൊരു ജീവിതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പരക്ക പ്രചാരത്തിലിരിക്കുന്ന ദൈവമില്ലാത്ത തത്വശാസ്ത്രങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഏറെ ചേർന്നിരിക്കുന്നത് ഈ പറഞ്ഞ പള്ളിഭക്തരുടെ മക്കളാണ്. ഒരു കാലത്ത് അഭക്തിയെന്നും നിന്ദ്യമെന്നും കണ്ടിരുന്നതെല്ലാം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കയറി വന്നിരിക്കുന്നു. യുവതലമുറ ഈ പൊരുത്തമില്ലായ്മയെ ചോദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഞായറാഴ്ച ഭക്തിയിൽ മാത്രം മുൻപോട്ടു പോകുന്ന താങ്കളും പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. എന്നാൽ സാഹചര്യങ്ങളോട് ചേർന്ന് തഴമ്പിച്ചു. ആദ്യം അരുതായ്മകളെ ചോദ്യം ചെയ്യുകയും അംഗീകരിക്കാതിരിക്കുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്കെ കണ്ണടച്ചു വിടുന്നു. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോഴും കൂട്ടായ്മയിൽ പോകുമ്പോഴും ഞായറാഴ്ചയും പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ഭക്തി ബാക്കി സമയങ്ങളിലില്ല. ജീവിതം തന്നെ ഒരു വൈരുദ്ധ്യമായി മാറി. ഇത് നമ്മേക്കാളേറെ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർ അതിനെ ചോദ്യം ചെയ്യുന്നു. അവരുടെ ചോദ്യങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സാധിക്കില്ല. യൗവനത്തിൽ ഈ വിട്ടുവീഴ്ച മനോഭാവം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അവർ എതിർക്കുന്നു. അതുകൊണ്ടാണ് യൗവനക്കാർക്ക് വളരെയധികം ആദർശങ്ങളുള്ളത്. പള്ളിയിൽ പോകുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഒക്കെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് യൗവനക്കാർ വാദിക്കുന്നു. ആരാധനാ സ്ഥലങ്ങൾ വയസ്സന്മാരുടെ ക്ലബ്ബുകളായി. പിന്നെ കുറെ യുവജനങ്ങളെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ ക്രിസ്തീയമല്ലാത്തതും യഥാർത്ഥമല്ലാത്തതുമായ പലതും സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. യുവജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും സഭ എന്നാൽ ആത്മീയതയുടെ ഒരു ചിഹ്നമല്ല, വിനോദത്തിന്റെ സ്ഥലമായി മാറി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ അവർ യാതൊരു യാഥാർത്ഥ്യവും കാണുന്നില്ല. കാരണം അത് കാണുവാൻ അവർ ആഗ്രഹിച്ചെടുത്ത് അതില്ല. അതുകൊണ്ട് അവർ സകലവും പരീക്ഷിക്കുന്നു. എന്തുകൊണ്ടവർ സഭാംഗങ്ങളായ മാതാപിതാക്കളുള്ള ഭവനങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ല? തങ്ങളുടെ ഭവനങ്ങളിലും സഭകളിലും ഏതോ കാര്യമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ നല്ലപിള്ള ചമയുന്നവരൊക്കെ ജീവിക്കുന്നതെന്ന് യുവജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് പഷളായൊരു യുവതലമുറയാകുന്നു നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സകലത്തിനും മതിയായ ഒരു ദൈവത്തെക്കുറിച്ച് ഘോഷിക്കുന്നവർ വീട്ടിൽ അല്പം എന്തിനെങ്കിലും പോലും അന്യായ മാർഗങ്ങൾ അന്വേഷിക്കുന്നു. സ്നേഹവാനായ ദൈവത്തെക്കുറിച്ച് കൊട്ടി ഘോഷിക്കുന്ന അപ്പച്ചൻ വീട്ടിൽ സ്നേഹം എന്താണെന്ന് പോലും അറിയാത്തതുപോലെ ജീവിക്കുന്നു. യുവജനങ്ങൾ കപടഭക്തി കണ്ടു, ശൂന്യത മനസ്സിലാക്കി. സൺഡേ സ്കൂൾ അധ്യാപകന്റെ മക്കൾ അപ്പച്ചനെ വീട്ടിൽ കാണുന്നത് വ്യത്യസ്തനായിട്ടാണ്. നിരീശ്വരനായ ഒരു വ്യക്തിയെ സുവിശേഷവുമായി കണ്ടുമുട്ടുന്നതിനേക്കാൾ വളരെ പ്രയാസമാണ് പള്ളിഭക്തനായ ഒരുവനെ നേടുന്നത്. പല പള്ളികളിലും ഞാൻ എന്റെ ജീവിതത്തിൽ പ്രസംഗിക്കുവാൻ പോകുമ്പോൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കാറുണ്ട്. 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ എന്താണ് പറയുവാൻ പോകുന്നതെന്ന് അറിയാവുന്ന ആളുകൾ മുൻപിലുണ്ട്. അവർക്കെല്ലാം അറിയാം. ഇനിയും അനുസരിച്ചാൽ മാത്രം മതി. അവർ മൂപ്പന്മാരാണ്, ആത്മായ ശുശ്രൂഷകരാണ്, ഉപദേശിയാണ്, മറ്റുള്ളവരെ നന്നാക്കുന്ന, മറ്റാർക്കും നന്നാക്കുവാൻ കഴിയാത്തവരാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഇവർ തന്നെയാകുന്നു എന്ന കാര്യം മറന്നുപോകരുത്. അതെ, ശലോമോൻ തൻ്റെ പരീക്ഷണത്തിൽ ആ കാര്യവും പരീക്ഷിച്ചു നോക്കിയതായി നാം വായിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശീതോഷ്ണവാനായ മനുഷ്യനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. അവൻ നല്ല ചൂടുള്ളവനോ തണുത്തവനോ അല്ല. സലോമൻ പറയുന്നത് ദുഷ്ടനും നീതിമാനും തമ്മിൽ വലിയ അന്തരമുള്ളതായി താൻ കാണുന്നില്ല എന്നാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ജ്ഞാനിക്ക് തുല്യനായിട്ടാരുള്ളൂ, കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവനാർ. മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. യഥാർത്ഥ ജ്ഞാനമാകുന്ന ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ ആ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. അങ്ങനെ ആ വ്യക്തി സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തിയായിത്തീരുന്നു. നമുക്ക് ആവശ്യമായതെല്ലാം തരുവാൻ അവന് കഴിയും. 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവസന്നിധിയിൽ ചെയ്ത സത്യമോർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബദ്ധപ്പെടരുത്, ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ. നീ ചെയ്യുന്നത് എന്താണെന്ന് സൂക്ഷിച്ചു കൊള്ളണം, കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് എന്നാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. 4-ാം വാക്യത്തിൽ രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും. താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു നിലപാട് കൈക്കൊള്ളുവാൻ രാജാവിന് കഴിയും, കാരണം അപ്രകാരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു രാജാവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ താങ്കൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരു രാജാവിനെ പോലെ ചങ്കൂറ്റത്തോടുകൂടെ തീരുമാനമെടുക്കുന്നതായ വ്യക്തി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ന് യുവജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെന്നാണ് അവരുടെ താല്പര്യം. അതിനുവേണ്ടി അവർ ചില പ്രത്യേക ഗ്രൂപ്പുകളോട് ചേരുന്നു, പ്രത്യേക വിധത്തിൽ വസ്ത്രം ധരിക്കുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിത്തീരുന്നു. എന്നാൽ വാസ്തവത്തിൽ അതൊന്നും അവർക്ക് സ്വാതന്ത്ര്യമല്ല കൊടുക്കുന്നത് എന്നവർ അറിയുന്നില്ല. പ്രത്യേക രീതികൾക്ക് അവർ അടിമകളായിത്തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് ശത്രുതയുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് അവനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആവശ്യമെങ്കിൽ യേശുവിൻ്റെ അടുത്ത് വരിക. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അതാണ് സ്വാതന്ത്ര്യം. നല്ല പ്രവൃത്തി ചെയ്യുന്നവനും കുറ്റവാളിയെപ്പോലെ ദൈവത്തോടെ ശത്രുതയിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ കാര്യം വിഷമമായിരിക്കും, അവനും ചില നിയമങ്ങൾക്കും രീതികൾക്കും അടിമയായിരിക്കും. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല, യുദ്ധത്തിൽ സേവാവിമോചനവുമില്ല, ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല. തങ്ങൾ സംബന്ധിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളുമായി പൊരുത്തപ്പെടുന്നതിനു വേണ്ടി പാർട്ടികളിൽ സംബന്ധിക്കുന്നവരുണ്ട്. അധികം താമസിക്കാതെ അവർ മദ്യത്തിന് അടിമകളായിത്തീരുന്നതായി കാണുവാൻ കഴിയും. അവരെല്ലാം നന്മ പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകളാണ്. അവസാനം മരണം അവന് വന്നുകൂടും. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനില്ല. 11-ാം വാക്യത്തിൽ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്ക്കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടും. എത്ര വാസ്തവമാണല്ലേ! ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എത്ര നല്ലൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ന്യായവിധി ഉടനടിയില്ലാത്തതുകൊണ്ട് മനുഷ്യർ കൂടുതൽ കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നു. മനുഷ്യ ഹൃദയത്തിലാണ് ദുഷ്ടത കുടികൊള്ളുന്നത്. ഈ കാര്യം നാം ഓർക്കണം. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും പാപത്തിൽ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഉടനടി ശിക്ഷ നൽകാതെ കാത്തിരിക്കുന്നു. അവൻ നിത്യത വരെ കാത്തിരിക്കുവാൻ തയ്യാറുമാണ്. നിത്യത വരെ കാത്തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമുക്കത് സാധ്യമല്ല. ഇപ്പോഴാകുന്നു നമുക്കുള്ള സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാനുള്ള സന്ദർഭം അവൻ ഇന്ന് തന്നിരിക്കുകയാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത് ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്, നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു, ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു, അതും മായ എത്രേ എന്ന് ഞാൻ പറഞ്ഞു. ബാഹ്യമായി നോക്കുമ്പോൾ ദുഷ്ടനും നീതിമാനും തമ്മിൽ വലിയ അന്തരം കാണുവാൻ കഴിയുകയില്ലെന്ന് ശലോമോൻ കണ്ടെത്തുന്നു. രണ്ടുപേരും ഒരേ അന്ത്യത്തിൽ എത്തുന്നതുകൊണ്ട് ഒരുവൻ ദുഷ്ടനായിരുന്നാലും നല്ലവനായിരുന്നാലും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തോന്നും. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു, തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്തെ, അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിതം ആസ്വദിക്കുകയും സൂര്യന് കീഴിൽ ദൈവം അവന് കൊടുക്കുന്ന ജോലിയിൽ സന്തോഷിക്കുകയും മാത്രമാണ് നല്ല കാര്യം എന്നവൻ അന്തിമമായി ഒരു തീരുമാനത്തിലെത്തുന്നു. ഇത് ഏറ്റവും ശൂന്യവും അർത്ഥമില്ലാത്തതുമായ തത്വചിന്തയത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ കുറെ നന്മ പ്രവൃത്തികൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അബദ്ധമാണ്. ഏതാണ് ശരിയായ മാർഗമെന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവിതം അർത്ഥവത്താക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. താങ്കളുടെ ജീവിതത്തെ അപ്രകാരം അർത്ഥവത്താക്കിയിട്ടുണ്ടോ? സംതൃപ്തമാക്കിയിട്ടുണ്ടോ?